മറ്റുള്ളവരെ കുറിച്ച് ധാരാളം പരാതികൾ ഉള്ളവരാണ്.
അങ്ങനെയുള്ളവരെ
അല്ല ഞാൻ വിളിക്കുന്നത്.
തങ്ങളുടെ
ജീവിതത്തിൽ, സ്വന്തം ജീവിതത്തിൽ പരാജയത്തിൽ വിഷമിക്കുന്നവരും നിലവിളിക്കുന്നവർക്കും
വേണ്ടിയുള്ളതാണ്. ദാഹിച്ചു
വലഞ്ഞു വരാത്തവ എന്നാൽ അവൻ എന്തെങ്കിലും താല്പര്യമുള്ളവൻ യേശുക്രിസ്തുവിലേക്ക് കടന്നു വരുന്നു. ഞാൻ നിന്നെ ക്ഷണിച്ചിട്ടില്ല. നീ യഥാർത്ഥത്തിൽ ദാഹമുള്ളവനല്ല.
യു വുഡ് ലൈക്ക് എ ഗിഫ്റ്റ് ഫ്രം മീ, ഐ നോ ദാറ്റ്.
നിനക്ക് ഇതിൽ നിന്നും ഒരു സമ്മാന ആവശ്യമുണ്ട്, ആഗ്രഹമുണ്ട് ഞാൻ അറിയുന്നു.
യു ആർ നോട്ട് സോ തേർസ്റ്റി ദാറ്റ് യു ആർ വില്ലിംഗ് ടു പേ എനി പ്രൈസ്.
വില കൊടുക്കാനായിട്ട് നിനക്ക് താല്പര്യമുണ്ട് ഞാൻ കരുതുന്നു.
ഐ ഡിഡ്ന്റ് കോൾ യു.
ഞാൻ നിന്നെ വിളിച്ചിട്ടില്ല.
ഈവൻ ഇൻ ദി എൻഡ് ഓഫ് ദി ബൈബിൾ യു സീ ഇൻ റെവലേഷൻ 28 ദി സ്പിരിറ്റ് ഇൻ ദി ബ്രൈറ്റ് ഫേസ് കം, ലെറ്റ് ദോസ് ഹു ആർ തേർസ്റ്റി കം. ദാറ്റ്സ് ദി ലാസ്റ്റ് ഇൻവിറ്റേഷൻ ഇൻ ദി ബൈബിൾ.
ഒരുപാട് പുസ്തകത്തിൽ രണ്ടാമത്തെ അധ്യായത്തിന്റെ അവസാനത്ത് പറയുന്നത് മണവാട്ടിയും കർത്താവും പറയുന്നത് കേൾക്കുന്നത് അത് അവസാനത്തെ ഒരു ക്ഷണമാണ്.
എല്ലാവരുമല്ല
ദാഹിക്കുന്നവരുമാ.
ദിസ് ഇസ് ദ റീസൺ വൈ മെനി പീപ്പിൾ ഡോണ്ട് ഗെറ്റ് വാട്ട് അതേഴ്സ് ഗെറ്റ് ഫ്രം ഗോഡ്.
ദൈവത്തിൽ നിന്ന് മറ്റുള്ളവർ പ്രാപിക്കുകയും പലരുടെ ജീവിതത്തിൽ പ്രാപ്യമാകാത്തതുമായ കാര്യം ഇതാണ്.
ലൈക്ക് ഐ ടോൾഡ് യു, ഇഫ് ദ ഗവൺമെന്റ് ഈസ് ഗിവിംഗ് സേ ഫ്രീ ലാൻഡ് ഫോർ സം ഓർ എ ഹൗസ് ബാഴേനി സിറ്റി,
ഇവിടെയുള്ള ബഹുമികൾക്ക് വസ്തുവകളോ ഭവനമോ ഗവൺമെന്റ് സൗജന്യമായിട്ട് കൊടുക്കുന്നത്
കേൾക്കുന്നു.
ലഭിക്കുകയും നിനക്ക് ലഭ്യമാകാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്?
നിങ്ങൾ
വന്നിട്ട് പറയാണ് അവർക്ക് ലഭിച്ചല്ലോ എനിക്ക് എന്തുകൊണ്ട് ലഭിച്ചില്ല എന്ന് ചോദിക്കുന്നു. പറയും ആ ക്ഷണം ബഹർണി പൗരന്മാർക്ക് വേണ്ടിയുള്ളതാണ്.
Why is it some believers get something from God and others don't?
ഇതുകൊണ്ടാണ് ചില വിശ്വാസികൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുകയും മറ്റുള്ളവരെ പ്രാപ്യമാക്കുകയും ചെയ്യാതിരിക്കുന്നത്.
The reason is very clear.
അതിന്റെ കാരണം വളരെ വ്യക്തമാണ്.
That other person was thirsty and you were not.
ആ വ്യക്തി ദാഹമുള്ളവരായിരുന്നു, നിനക്ക് അത്രത്തോളം ദാഹമില്ല.
One person was sick and tired of his defeated life and you were sick and tired of other people.
പരാജയ ജീവിതത്തിൽ മരണമടുത്തവനാണ് അവൻ, എന്നാൽ നീ അത്രത്തോളം നിന്റെ പരാജയത്തിലല്ല മരണമടുത്തിരിക്കുന്നത്, വേറൊരു വ്യക്തിയുടെ കാര്യത്തിലാണ്.
വി ഡോണ്ട് ലൈക്ക് ടു സ്പീക്ക് അബൌട്ട് ദി ഡിഫറൻസസ് ബിറ്റ്വീൻ അസ് ആൻഡ് അദേഴ്സ്.
മറ്റുള്ളവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ച് പറയുവാനായിട്ടല്ല നമ്മൾ അത്
താല്പര്യമില്ല. യു നോ ദി റിയൽ റീസൺ വി സേ ഇറ്റ് ഈസ് ബിക്കോസ് ജീസസ് exposed the Pharisees because he didn't want the people to be deceived by the Pharisees. That was the reason, not because he hated the Pharisees.
പരീശന്മാരെ വെറുത്തതുകൊണ്ടല്ല യേശുക്രിസ്തു പരീശന്മാരുടെ കാപട്യം വലിച്ചുവെക്കാക്കിയത്, കാരണം ദൈവത്തിന്റെ ജനം ആ കാപട്യത്താൽ വഞ്ചിതരാകാതിരിക്കാൻ വേണ്ടിയാണ്.
Sometimes we need to speak about other things which call themselves Christian which are not Christian to protect people from being deceived.
എന്തുകൊണ്ടാണ് മറ്റു ക്രിസ്ത്യാനികളുടെ ആ ദോഷവശങ്ങൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നതെന്നാൽ അവരെ നാണം കെടുത്തുവാൻ വേണ്ടിയല്ല, എന്നാൽ നമ്മുടെ ഇടയിലുള്ളവർ വഞ്ചിക്കപ്പെട്ട് നാശത്തിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയാണ്.
I mean, you know, I remember once when one of my children was studying in school.
എന്റെ മക്കൾ ഒരാൾ സ്കൂളിൽ പഠിക്കുന്ന ഒരു കാലം ഞാൻ ഓർക്കുന്നു.
And the maths teacher had resigned and left.
അവിടുത്തെ ഗണിതശാസ്ത്ര അധ്യാപകൻ ജോലി രാജിവെച്ച് പോയി.
And so they appointed the physics teacher to teach maths.
അവിടുത്തെ ഫിസിക്സ് സാറിനെ അവിടെ കണക്ക് പഠിപ്പിക്കാനായിട്ട് അവർ അപ്പോയിന്റ് ചെയ്തു.
That was a lady and she taught something wrong.
ഒരു സ്ത്രീ ആയിരുന്നു, അവരെ ചില തെറ്റായിട്ടുള്ള കാര്യം കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു.
When my son came home, I said, that's wrong. I don't know who taught you this, but this is wrong. That's not the right way to do it.
എന്റെ മകൻ ഭവനത്തിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ ഇത് തെറ്റാണ്, ഇതല്ല, തെറ്റായിട്ടാണ് ഇത് പഠിപ്പിച്ചിരിക്കുന്നത് പറഞ്ഞു.
I didn't say that because I hated that lady.
ആ സ്ത്രീയെ വെറുത്തതുകൊണ്ടല്ല ഞാൻ അത് പറഞ്ഞത്.
No, but I had to protect my son from learning something wrong.
എന്റെ മകൻ തെറ്റായിട്ടുള്ള കാര്യം പഠിക്കുന്നതിൽ നിന്ന് അവനെ തടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ട്.
പിതാവ്
എന്നുള്ള നിലയിൽ നിന്റെ കുഞ്ഞുങ്ങളെ ആ പരിപാലിക്കേണ്ട ഒരു ആവശ്യം
നിനക്കുണ്ട്.
അതുപോലെ തന്നെ
I find that when I have spiritual children, I need to protect them also. To protect them from the deception that goes on in Christendom today. So, that's the reason why we say this.
So,
in one meeting,
ഒരു യോഗത്തിൽ,
you know, I was speaking like I speak here. And one person came to me. He said, "Brother, I am a member of Pentecostal Church.
And
I'm fed up with that church.
ആ പെന്തക്കോസ്ത് സഭ കൊണ്ട് ഞാൻ വരഞ്ഞിരിക്കുന്നു.
ഞാൻ
നിങ്ങളുടെ സഭയിൽ ചേരാൻ
ആഗ്രഹിക്കുന്നു."
ഞാൻ പറയും, സഹോദര, നിനക്ക് അതിനുള്ള യോഗ്യത ഉണ്ടെന്ന് തോന്നുന്നില്ല.
He thought I'd be excited when I meet somebody who's fed up with the Pentecostal.
ആരെ കൊണ്ട് വരഞ്ഞിരിക്കുന്ന ഒരാളെ കാണുമ്പോൾ ഞാൻ ഉത്സാഹഭരിതനാകുമെന്നാണ് അവൻ ചിന്തിച്ചത്. ഞാൻ അല്പം പോലും ഉത്സാഹം
കൊള്ളുന്നില്ല.
നീ ആ സഭയിൽ തന്നെ ഇരിക്കണം.
ബിക്കോസ് വി ആർ ഗ്യാദറിംഗ് പീപ്പിൾ
നമ്മൾ കൂട്ടുന്ന ആൾക്കാർ അവരുടെ സ്വന്ത പരാജയ ജീവിതത്തിൽ വനമെടുത്തവരെയാണ് നമുക്ക് ആവശ്യം.
സഭയും
കൊണ്ട് വനമെടുത്തവരെ അല്ല നമുക്ക് ആവശ്യം.
ഇഫ് യു കം ഹിയർ ബിക്കോസ് യു ആർ ഫെഡ് അപ്പ് വിത്ത് പെന്തക്കോസ്റ്റ്,
എന്തൊക്കെ സഭയാകൊണ്ട് വനമെടുത്തിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കടന്നു വരുന്നതെങ്കിൽ
ആഫ്റ്റർ സിക്സ് മന്ത്സ് വിൽ ഗെറ്റ് ഫെഡ് അപ്പ് വിത്ത് അസ്.
ആറ് മാസത്തിന് ശേഷം നീ ഞങ്ങളെ കൊണ്ടും വനമെടുക്കും.
ബിക്കോസ് വി ആർ നോട്ട് പെർഫെക്റ്റ്,
കാരണം നമ്മളും പൂർണ്ണരല്ല.
വി ഹാവ് എ ലോട്ട് ഓഫ് പ്രോബ്ലംസ് ഇൻ ഔർ മിഡിൽ.
നമ്മുടെ ഇടയിലും ധാരാളം പ്രശ്നങ്ങളുണ്ട്.
ബട്ട് we don't clash with each other because we are fed up with ourselves.
ഞങ്ങൾ പരസ്പരം ഏറ്റുമുട്ടുന്നില്ല, കാരണം ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തെ പരാജയത്തിൽ തന്നെ മനമടുത്തിരിക്കുന്നവരാണ്.
So Jesus invited, come to me those who are fed up with yourselves.
ജീവിതത്തിലുള്ളവരെയാണ് സ്വന്തം പരാജയ ജീവിതത്തിൽ മനമടുത്തിരിക്കുന്നവരെ.
Somebody heard Jesus denouncing the Pharisees.
പരീശന്മാരെ ശാസിക്കുന്ന യേശു ക്രിസ്തുവിനെ പറയുന്നു, കർത്താവ്, ഈ പരീശന്മാരാ ഞാനും മടുത്തിരിക്കുകയാണ്, ഇവർ പല പ്രശ്നങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നുണ്ട്.
The guy keeps on increasing the rent for his house and he troubles me, this Pharisee.
ഈ പരീശന അവൻ തന്റെ വാടക കൂട്ടി എന്നെ നിരന്തരം ബുദ്ധിമുട്ടിക്കുന്നു.
I want to join your group.
ഞാൻ നിന്റെ കൂട്ടായ്മയിൽ വരാൻ ആഗ്രഹിക്കുന്നു.
I'm not gathering people who are fed up with the Pharisees.
He didn't
say, come to me all of you who are fed up with the Pharisees.
പരീശന്മാരാൽ മനമടുത്തിരിക്കുന്നവർ കടന്നു വരിക, നിങ്ങളെ ഞാൻ കൂട്ടിക്കാം,
അധ്വാനിക്കുന്നവരും
ഭാരം ചുമക്കുന്നവരുമേ, സ്വന്തമായിട്ടുള്ള പരാജയ ജീവിതത്തിൽ
ഇല്ലാത്ത
ഒരു കാര്യത്തെ ഓർത്ത് നീ ഹൃദയത്തിൽ ദാഹമുള്ളവരാണ്.
Portrayed in scripture and you see you don't have it.
തിരുവചനത്തിൽ വരച്ചു കാണിക്കുന്ന ഒരു ജീവൻ നിനക്കില്ലാതിരിക്കുമ്പോൾ നീ ദാഹമുള്ളവനാണെങ്കിൽ
I'm willing to pay any price.
കർത്താവെ, എന്ത് വില കൊടുപ്പാൻ ഞാൻ തയ്യാറാണ്.
You remember the story that Jesus said in Matthew chapter 13. He told two parables teaching the same thing.
ഒരേ കാര്യം പഠിപ്പിക്കാനായിട്ട് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ പറഞ്ഞ രണ്ട് ഉപമകൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ?
Matthew 13 is a chapter full of parables.
ശേഷം 13 നാം ഉപമകളാൽ നിറഞ്ഞ ഒരു അധ്യായമാണ്.
But there's only one parable, I mean the only one truth that he repeated twice with two parables.
ഒരു സത്യം അവൻ രണ്ട് ഉപമകളിലൂടെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു.
All the other were more or less different.
മറ്റ് പലതും തികച്ചും വിഭിന്നമായിട്ടുള്ള കാര്യങ്ങൾ.
Matthew 13 verse 44 to 46.
ശേഷം 13-ാം അധ്യായം 44 മുതൽ 46 വരെ.
Just read those three verses.
സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യം. അതൊരു മനുഷ്യൻ കണ്ട് മറിച്ചിട്ട് തന്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റു ആ വയൽ വാങ്ങി. പിന്നെയും സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശ്യം. അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയാറെ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി.
Now what is the one phrase that is repeated?
ഇവിടെ ഒരേ പദപ്രയോഗം തന്നെ രണ്ട് പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്നത് എന്താണെന്ന് കണ്ടു?
Did you notice it?
നിങ്ങൾ നോക്കിയോ?
What is it? He sold all that he
had. തനിക്കുള്ളതൊക്കെയും അവൻ വിറ്റു.
Both the stories, that is the main thing.
രണ്ട് ഉപമകളിലും അതിലെ പ്രാധാന്യമേറിയ വാക്ക് ഈ സ്ഥലമോ ഈ മുത്തോ വാങ്ങിപ്പാനായിട്ട് അവൻ തനിക്കുള്ളതൊക്കെയും വിറ്റു.
You know, there are certain things in the Christian life that are true.
ജീവിതത്തിലെ പല കാര്യങ്ങളും സൗജന്യമാണ്.
You don't have to pay anything.
നിങ്ങൾക്ക് വില കൊടുക്കേണ്ട ആവശ്യമില്ല.
If this parable is referring to forgiveness of sins,
ഈ ഉപമ പാപക്ഷമയെ കുറിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ
then forgiveness of sins is not free.
അപ്പോൾ പാപക്ഷമ സൗജന്യമല്ല.
But we know forgiveness is free because Jesus paid for it.
യേശു ക്രിസ്തു ആ കടം ആ അതിനുള്ള വില കൊടുത്തതിനാൽ പാപക്ഷമ സൗജന്യമാണെന്ന് നമുക്കറിയാം.
This is not referring to forgiveness of sins because here somebody pays something for it.
ഇത് പാപക്ഷമയെ കുറിച്ചുള്ള ഒരു കാര്യമല്ല, ഇവിടെ യേശു ഇവിടെ വില കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്.
It's not baptism in the Holy Spirit because the gift of the Holy Spirit is also free.
പരിശുദ്ധാത്മസ്ഥാനത്തെ കുറിച്ചല്ല പറയുന്നത്, കാരണം ആത്മാവിന്റെ വരങ്ങളും സൗജന്യമാണ്.
There are some things like forgiveness of sins, baptism in the Holy Spirit, which are free.
ആപക്ഷമയും പരിശുദ്ധാത്മാവിന്റെ സ്നാനവും ഒക്കെയും സൗജന്യമായ
ജീവിതത്തിലെ
ചില കാര്യങ്ങൾ നിങ്ങൾ വില കൊടുത്ത് വാങ്ങേണ്ടതുണ്ട്.
ഹാവ് യു എവർ ഹേർഡ് എ ഗോസ്പൽ മെസ്സേജ് ടെലിംഗ് യു ഹിയർ ഇസ് വാട്ട് ഇസ് ഫ്രീ, ഹിയർ ഇസ് വാട്ട് യു ഹാവ് ടു ബൈ?
എവിടെയെങ്കിലും ഒരു സുവിശേഷ സന്ദേശം നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ഇവിടെ നിങ്ങൾക്ക് സൗജന്യമായിട്ടുണ്ട്, ഇവിടെ നിങ്ങൾക്ക് വില കൊടുത്ത് വാങ്ങേണ്ടതായിട്ടുണ്ട്?
You know, if you have a shop, okay, all these ballpoint pens are all free and take.
ഇവിടെ ഉള്ള ഈ ബോൾപോയിന്റ് പെൻസ് ഒക്കെ സൗജന്യമാണ്, നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകാം.
But some of these things here, there are other things in the shop, you're okay.
And ഇവിടെ ഉള്ള മറ്റു ചില കാര്യങ്ങൾ അവിടെ നിങ്ങൾ വില കൊടുത്ത് വാങ്ങേണ്ടതാണ്.
Now, you know, as human beings, we like anything that is free.
മനുഷ്യരായിരിക്കും നമുക്ക് സൗജന്യമായിട്ട് ലഭിക്കുന്നതിനോടാണ് താല്പര്യം.
Whether it is a shop or a church or anything.
ഒരു കടയാണെങ്കിലും ഒരു സഭയാണെങ്കിലും എന്താണെങ്കിലും.
Many people like to come to our church because we don't take an offering. It's all free.
പല ആൾക്കാരും നമ്മുടെ സഭയിൽ വരാൻ ഇഷ്ടപ്പെടുന്ന കാരണം ഇവിടെ സ്തോത്രകാഴ്ച എടുക്കുന്നില്ല.
This is the church I like to go to.
ഇതാണ് എനിക്ക് ഇഷ്ടമുള്ള സഭ, എനിക്ക് ഇവിടെ പോകാൻ താല്പര്യം.
Biggest lovers of money on the face of the earth, they like to come to our church.
ലോകത്തിന്റെ ഭൂമിയുടെ ഭരത്തിലുള്ള ഏറ്റവും വലിയ ദിവ്യാഗ്രഹികൾ നമ്മുടെ സഭയിലേക്ക് വരാൻ
ഇഷ്ടപ്പെടും.
ഇവിടെ സ്തോത്രകാഴ്ച കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ.
Human nature is like that.
മനുഷ്യ സഹജമായ ഒരു കാര്യമാണ്.
It shows that such people have not at all taken part of divine mission.
ദിവ്യ സ്വഭാവത്തിന് അവർ ഒരിക്കലും പങ്കാളികളായി തീർന്നിട്ടില്ല.
They are only thinking about taking a free.
കാരണം അവർ ആഗ്രഹിക്കുന്നത് എപ്പോഴും അവർക്ക് സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ അവർക്ക് എന്ത് ലഭിക്കുന്നു?
Like those ball pens, they get forgiveness of sins and baptism of the Holy Spirit free.
ആ ബോൾ പെൻ പോലെ പാപക്ഷമയും ആത്മാഭിഷേകവും അവർക്ക് ലഭിക്കും.
Why don't they get anything more?
അതിനുപരിയായി അവർക്ക്
ലഭ്യമാകാം. Because they don't want anything where you have to pay for.
വില കൊടുക്കേണ്ട കാര്യത്തെ കുറിച്ച് താല്പര്യമില്ല.
And so they live their entire Christian life only with what they got free.
അവരുടെ ജീവിതം മുഴുവനും അവർ സൗജന്യമായിട്ട് ലഭിച്ചതിനാൽ കഴിയുന്നു.
The same New Testament teaches that forgiveness of sins and the Holy Spirit is free.
ആവശ്യമേയും പരിശുദ്ധാത്മാവും സൗജന്യമാണെന്ന് പഠിപ്പിക്കുന്ന അതേ പുതിയ നിയമവും അതേ യേശുക്രിസ്തുവുമാണ്.
Also taught that to possess all everything in God's kingdom, you have to sell everything that you have.
രാജ്യത്തിലെ എല്ലാം നിനക്ക് ലഭ്യമാക്കണമെങ്കിൽ നിനക്കുള്ളതൊക്കെയും വിറ്റുകളയണമെന്ന് പറഞ്ഞു. അതേ യേശുക്രിസ്തു തന്നെയാണ്.
If you value this like a pearl of great price, you'll readily sell all this.
വിലയുള്ള ഒരു മുത്തിനെ പോലെ നിങ്ങൾ ഇത് വിലമതിക്കുന്നെങ്കിൽ നിങ്ങൾക്കുള്ളതെല്ലാം വിൽക്കാൻ നിങ്ങൾ തയ്യാറാകും.
See what Jesus said in Revelation chapter 3.
വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിൽ യേശുക്രിസ്തു പറയുന്നത് എന്താണെന്ന് നോക്കുക.
Why is this elder in Laodicea so spiritually in such a wretched condition?
എന്തുകൊണ്ടാണ് ലവദോക്യ സഭയിലെ മൂപ്പൻ ഇത്രയും അരിഷ്ടതാവസ്ഥയെ കഴിഞ്ഞത്?
Why is that church in such a wretched condition?
എന്തുകൊണ്ടാണ് ആ സഭ ഇത്ര അരിഷ്ടാവസ്ഥയിൽ കഴിഞ്ഞത്?
Now you learn something there which you probably never heard before.
നിങ്ങൾ ഇതിനു മുൻപ് ഒരിക്കലും കേട്ടിട്ടില്ലാത്തൊരു കാര്യം ചെവി തുറന്ന് കേൾപ്പീൻ.
That may answer the reason why you are not making progress in your life also.
ഇന്ത്യ ആദ്യ ജീവിതത്തിൽ നീ പുരോഗതി പ്രാപിക്കാത്തതിന്റെ രഹസ്യം ചിലപ്പോൾ ഇതാകാം.
They took everything that God wanted to give them free.
ഇതിന് നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ അവരെ സൗജന്യമായിട്ട് അവരെ സൗജന്യമായിട്ട് അത് എടുത്തു. ദൈവം അവർക്ക് സൗജന്യമായിട്ട് നൽകിയതൊക്കെ അവരെടുത്തു.
എനിത്തിങ് യു ഹാവ് ടു പേ ഫോർ,
എന്നാൽ വില കൊടുത്ത് വാങ്ങേണ്ടത് പലതും അവർ പറഞ്ഞു. ഞങ്ങൾക്ക് അത്
ആവശ്യം.
ദൈവം അവരോട് പറയുന്നു,
ഐ ഹാവ് സം അഡ്വൈസ്.
കർത്താവിന്റെ ഉപദേശം, എനിക്ക് ഇതിനോട് ചില ഉപദേശം നൽകാനുണ്ട്.
വേഴ്സ് 19,
19-ാമത്തെ വാക്യത്തിൽ,
ഐ അഡ്വൈസ് യു ടു ബൈ സംതിങ് ഫ്രം മീ.
ഞാൻ നിന്നിൽ നിന്നും വില കൊടുത്ത് വാങ്ങാനായിട്ട് നിങ്ങൾ ബുദ്ധി ഉപദേശിക്കുന്നു.
യു ഹാവ് ടേക്കൺ മെനി തിങ്സ് ഫ്രീ.
പല കാര്യങ്ങളും സൗജന്യമായിട്ടാണ് എടുത്തത്.
യു വാണ്ട് ടു ബി സ്പിരിച്വൽ, യു ഹാവ് ടു പേ.
ആത്മീയമായിട്ട് വിലയുള്ളത് വേണമെങ്കിൽ നീ വില കൊടുക്കേണ്ട ആവശ്യമുണ്ട്.
മെനി പീപ്പിൾ ഗെറ്റ് വൺ ട്രൂത്ത് ഇൻ ദ ഹെഡ്, എവരിതിങ് ഇൻ ദ ഗോസ്പൽ ഈസ് ഫ്രീ. സോ ഇറ്റ്സ് ഓൾ ഫ്രീ.
സുവിശേഷത്തിലുള്ളതൊക്കെയും സൗജന്യമാണെന്ന് പറയുന്ന ഒരു സത്യം ഒരു വശത്ത് നിൽക്കുന്നു.
എന്നാൽ
സൗജന്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല.
If you want this divine gold refined by fire, you have to pay for it.
എന്നാൽ ഈ തീയിൽ ഊതിക്കഴിച്ച പൊന്ന് നിനക്ക് വാങ്ങിക്കണമെങ്കിൽ നീ അവിടെ വില കൊടുക്കേണ്ടതായിട്ടുണ്ട്.
And if you want really white garments, you got to pay for it.
യഥാർത്ഥത്തിൽ ആ വെള്ള വസ്ത്രം ധരിക്കണമെങ്കിൽ നീ വില കൊടുക്കേണ്ട ആവശ്യമുണ്ട്.
And if you want to have spiritual revelation, you need an eye salve that you have to pay for.
ആത്മീയ വെളിപ്പാട് ലഭിക്കണമെങ്കിൽ കണ്ണിൽ പുരട്ടാനുള്ള ലേപനം നീ വില കൊടുത്ത് വാങ്ങണം.
Why is it some brothers have spiritual revelation and others don't have?
എന്തുകൊണ്ടാണ് ചില സഹോദരന്മാർക്ക് ആത്മീയ വെളിപ്പാട് മറ്റുള്ളവർക്ക്
തന്നെ? When they read the Bible, they see something others don't see.
അവർ തിരുവചനം വായിക്കുമ്പോൾ അവർ ചില ആത്മീയ സത്യങ്ങൾ കാണുന്നു.
Because they paid a price in their life to get this eye salve from God.
Karanam avada kannil kurthana levanam avar thinaki vaangiyavar.
Why is it some people's clothes are whiter than others?
എന്തുകൊണ്ടാണ് ചിലരുടെ വസ്ത്രം മറ്റുള്ളവരിൽ നിന്നും വെണ്മയായിട്ടിരിക്കുന്നത്?
They paid a price to get this white garment.
വെളുത്ത വസ്ത്രം വാങ്ങുവാനായിട്ട് അവർ വില കൊടുത്തവരാണ്.
Why is it some people have this spiritual gold which others don't have?
എന്തുകൊണ്ടാണ് ചിലർക്ക് ആ ഊതിക്കഴിച്ച പൊന്ന് ഉള്ളത്, ആത്മീയ പൊന്നുള്ളത്, അവരത് വിലക്ക് വാങ്ങിയവരാണ്.
But all of them have got the free forgiveness of sin.
എന്നാൽ ഇവർക്ക് എല്ലാവർക്കും തന്നെ ഈ സൗജന്യമായ രക്ഷയും
പാപക്ഷമയും. Maybe all of them are speaking in tongues, they got the Holy Spirit.
എല്ലാവരും ആത്മാവ് നിറവിൽ അന്യഭാഷ സംസാരിക്കുന്നവരുമായിരിക്കാം.
But they don't have the gold, they don't have the garments, they don't have the
അവർക്ക് കൊടുക്കാൻ ലേപനമോ ഊതിക്കഴിച്ച പൊന്നോ വെള്ള വസ്ത്രമോ അവർക്കില്ല.
This is New Testament.
ഇത് പുതിയ നിയമം.
It's not old covenant.
പഴയ
നിയമം അല്ല, നോട്ട് എവറിഥിങ് ഇസ് ഫ്രീ.
പുതിയ നിയമത്തിൽ എല്ലാം സൗജന്യമല്ല.
വേറൊരു
വാക്യം ഞാൻ
മാത്യു 25
ഇരുപത്തഞ്ചാമത്തെ.
ഹൗ ഇസ് ഇറ്റ് ദാറ്റ് ഫൈവ് വെർജിൻസ് ഹാഡ് ഓയിൽ ഇൻ ദേർ ഫ്ലാസ്ക്സ് ആൻഡ് ഫൈവ് ഡിഡ് നോട്ട് ഹാവ്?
എന്തുകൊണ്ടാണ് അഞ്ചു കന്യമാരുടെ ആ കയ്യിൽ എണ്ണയും മറ്റുള്ളവരുടെ കയ്യിൽ
എണ്ണയും?
അതിന്റെ കാരണം നിങ്ങൾ
we all know that five virgins had oil in their lamps. All of them, their lamps were burning.
ആയിരുന്നു.
But five had extra oil, others didn't.
അഞ്ചു പേർക്ക് അവരുടെ കയ്യിൽ എണ്ണയുണ്ടായിരുന്നു, മറ്റുള്ളവർക്ക് ഇല്ലായിരുന്നു.
What is the reason?
അതിന് കാരണം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ?
Because the burning of the lamps was free.
കാരണം വിളക്ക് തെളിയിക്കുക എന്നുള്ളത് സൗജന്യമായിരുന്നു.
The extra oil you have to pay.
ആ അധികമുണ്ട്, സൂക്ഷിക്കുന്ന എണ്ണയ്ക്ക് അവിടെ വില കൊടുക്കേണ്ട ആവശ്യമുണ്ട്.
ഫൈവ് വേർ നോട്ട് വില്ലിംഗ് ടു പേ.
ആ വില കൊടുക്കാൻ അഞ്ച് കന്യകമാർ താല്പര്യരായിരുന്നു. സഭയിലും അഭിതമാണ്.
I'll tell you why I say that.
അതെന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളോട്?
മറ്റേ
സുവിശേഷം 28 എട്ടാം വാക്യം.
They foolish, you know, when the bridegroom came, said, please give some of your oil to us.
ബുദ്ധിയുള്ളവർ ആ ബുദ്ധിയില്ലാത്ത ബുദ്ധിയുള്ളവരോട് പറഞ്ഞു, ഞങ്ങൾക്ക് അല്പം എണ്ണ നൽകി.
See what the wise people replied.
ബുദ്ധിയുള്ളവരുടെ മറുപടി ശ്രദ്ധിച്ചു കേൾക്കുക.
Last part, go and buy some oil for yourself.
നിങ്ങൾക്ക് വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവിൻ എന്ന
ഉത്തരം.
നിങ്ങൾ അത് വിൽക്കുന്നവരിൽ നിന്ന് വാങ്ങണം.
വില
കൊടുക്കാൻ താല്പര്യമില്ലേ?
അതുകൊണ്ടാണ്
അവർ മുന്നമേ അത് വാങ്ങാതിരുന്നത്.
You ask yourself in your Christian life,
നിങ്ങളോട് തന്നെ ചോദിക്കും,
apart from what you got freely from the Lord,
ജീവിതത്തിന് സൗജന്യമായിട്ട് ലഭിച്ചതിന് പുറമെ,
where we all may be,
നമ്മളെല്ലാവരും ആ കാര്യത്തിൽ ഒരേ നിലവാരമുള്ളവരാണ്. പാപക്ഷമ,
gift of the Holy Spirit,
പരിശുദ്ധാത്മാവിന്റെ ദാനം,
gift itself means it's free.
ദാനം എന്ന് പറയുമ്പോൾ തന്നെ അത് സൗജന്യമാണ്.
What have you got in your life which you paid?
നീ വില കൊടുത്ത എന്താണ് നിനക്ക് ജീവിതത്തിൽ
പ്രാപ്യമായി?
ലോകപ്രകാരമുള്ള പണത്തെ കുറിച്ചല്ല നിങ്ങൾ വില കൊടുത്തു എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത്. ജീവിതത്തിന്റെ രാജ്യത്തിൽ ഈ ലോകത്തിലെ പണത്തിൽ യാതൊരു
വിലയും.
അതിൽ നിന്ന് ഉപരിയായിട്ട് നമ്മൾ വിട്ടുകളയേണ്ട ചില കാര്യങ്ങളുണ്ട്.
Why you think the apostle Paul was so rich?
ആത്മീയമായിട്ട് വലിയ ധനവാനായിരുന്നു പൗലോസ് നമ്മൾ
പറയുന്നത്.
അവൻ പറയുന്നുണ്ട്, അവൻ തന്നെ ധനവാനായിരിക്കും കൂടെ മറ്റുള്ളവരെ അവൻ ധനികനാക്കിക്കൊണ്ടിരിക്കുന്നു.
നോട്ട് യുനോ വെൻ യു ഗിവ് യുനോ വട്ട് ആർ എക്സ്പ്രഷൻ മീൻസ് മേക്കിംഗ് മെനി പീപ്പിൾ റിച്ച്.
ധാരാളം ആൾക്കാരെ ആത്മീയ സമ്പന്നരാക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്?
ആ
ഭാഗം ഞാൻ നിങ്ങളെ കാണിക്കാം.
Really a very interesting verse.
വളരെ രസകരമായ ഒരു വേദഭാഗമാണത്.
നിങ്ങൾ
ദരിദ്രരായിരിക്കുമ്പോൾ തന്നെ മറ്റുള്ളവരെ ധനികന്മാരാക്കുന്നു.
2 Corinthians 6:10
പത്താമത്തെ വാക്യത്തിലാണത്.
There's a little expression called making many people rich.
ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നരാക്കുന്നവർ.
When you give 1 rupee to a beggar, you're not making him rich.
ഒരു രൂപ ഒരു ഭിക്ഷക്കാരന് കൊടുക്കുമ്പോൾ അവനെ നീ ധനികനാക്കുന്നില്ല.
Even if you give 100 rupees to a beggar, you're not making him rich.
നീ 100 രൂപ കൊടുത്താലും നീ അവനെ ധനികനാക്കുന്നില്ല.
It requires a fantastic amount of money for you to be rich and an equal amount more money for you to make other people rich.
നീ തന്നെ വലിയ ധനവാനായിരിക്കുമ്പോൾ അത്രയും തന്നെ തുക വേറൊരു വ്യക്തി കൊടുത്താൽ മാത്രമേ അവനും ധനികനായി
തീരുകയുള്ളൂ.
ആത്മീയമായിട്ട് സമ്പന്നനായി തീരുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യം.
But imagine if you are so rich that you can even make other people rich.
നീ സമ്പന്നനായിരിക്കുമ്പോൾ തന്നെ മറ്റുള്ളവനെയും സമ്പന്നനാക്കാൻ കഴിയുന്നു എന്നുള്ളത് എത്രത്തോളം സമ്പന്നനാണെന്ന് എന്നുള്ളത് തെളിയിക്കും.
What a fantastic spiritual wealth Paul had.
ഉണ്ടായിരുന്ന ആ സമ്പന്നത, ആത്മീയ സമ്പന്നത എത്ര വലുതായിരുന്നു.
You know that you and I can be like that.
ഓരോരുത്തർക്കും അവിധമാകാൻ സാധിക്കും.
Where we got so much spiritual wealth that we got so much to give to other people that we can make them wealthy.
അവരെ ധനികനാക്കി തീർക്കുന്ന നിലയിലേക്ക് നടത്തുവാനായിട്ട് നമുക്ക് ആ നിലവാരത്തിലേക്ക് വരുവാൻ സാധിക്കും.
Now if I say how many of you want to be like that,
ഞാനിപ്പോൾ ചോദിക്കാൻ നിങ്ങൾ എത്ര പേർക്ക് അതിന് ആ താല്പര്യമുണ്ട് എന്ന് ചോദിച്ചാൽ
എല്ലാവരും കൈകൊള്ളും. But when I tell you the price, you may put your hand up.
അതിന്റെ വില ഞാൻ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൈ താഴ്ത്തി.
You know, it's like you go to a shop and you see this fantastic gadget that can do all kinds of things. I'd really like to have this.
പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഉപകരണം നിങ്ങൾ ഒരു കടയിൽ പോയി കാണുമ്പോൾ നിങ്ങൾക്ക് വാങ്ങുവാനുള്ള താല്പര്യം ഉണ്ടാവും.
ഇതിന്റെ
വില എന്താണ്?
50,000
ബഹ്റൈനി ദിനാർ ആണെന്ന് പറയുമ്പോഴോ ഓ എനിക്ക് ആ വ്യക്തിയിലുള്ള ക്രിസ്തുവിന്റെ ജീവൻ നമുക്ക് വളരെ താല്പര്യമുണ്ട്. എനിക്ക് അതിന് ആഗ്രഹമുണ്ട്. ജീവിതമുള്ള ഒരു വ്യക്തിയെ കാണുമ്പോൾ ഞാൻ പറയും, കർത്താവേ എനിക്ക് അതിന്
വിലയാകും.
അതിന്റെ വില ഞാൻ കേൾക്കുമ്പോൾ എന്റെ ഇപ്പോഴത്തെ അവസ്ഥ തന്നെയാണ് നല്ലത്, എന്നെ കൊണ്ട് സാധ്യമല്ല, എനിക്ക് അത് കൊണ്ട് വില കൊടുക്കാൻ സാധിക്കില്ല.
And you don't have money to buy another one.
നിങ്ങളുടെ ഭവനത്തിൽ ഒരു വാഷിംഗ് മെഷീൻ ഉണ്ടായിരിക്കുകയോ നന്നായിട്ട് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വാങ്ങാനുള്ള പണമില്ലാതിരിക്കുകയും ചെയ്യുന്നു.
വാഷിംഗ് മെഷീൻ കോസ്റ്റ് 50,000 ദിനാർ.
അപ്പോൾ അതേ സമയം തന്നെ പുതിയതിന് 50,000 ദിനാർ ആണെങ്കിൽ നിങ്ങൾ പറയുമോ പഴയത് കൊണ്ട് നമ്മൾ
കഴിഞ്ഞുകൊള്ളാം.
ഈ സമ്പന്നം ലഭിക്കാനായിട്ട് പൗലോസ് ചിലവാക്കിയ അതെന്താണ്?
Certain things that Paul got free.
ചില കാര്യങ്ങൾ പൗലോസിനും സൗജന്യമായിട്ട് എനിക്കും നിനക്ക് ലഭിച്ചതുപോലെ പാപക്ഷമ അവനും സൗജന്യമായിരുന്നു.
പരിശുദ്ധാത്മാഭിഷേകം
അവന് ലഭിച്ചത് അന്യാസവന്റെ കരയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവൻ ലഭിച്ചു. അതിനായിട്ട് അവൻ എന്ത് വില കൊടുത്തു? ഒന്നും കൊടുത്തില്ല.
നിമിഷാർത്ഥത്തിലെ
ദമാസ്കസിലേക്കുള്ള യാത്രാ മധ്യേ അതിനുശേഷം 3 ദിവസത്തിനുള്ളിൽ അവനത് ലഭിച്ചു.
But there's certain other things in there. In Philippians 3.
Philippians 3.
Listen to this.
Verse 7
and
8. എങ്കിലും എനിക്ക് ലാഭമായിരുന്നൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ചെയ്തമെന്ന്.
That's the first thing you got to see. Everything in my life that I felt that the world considered it very valuable, lost.
ലോകം വലിയതായിട്ടെണ്ണുന്നതും എനിക്ക് ലാഭമെന്ന് ഞാൻ കാണുന്നതുമായ കാര്യങ്ങൾ ഞാൻ ദൈവത്തിനായിട്ട് ഛേദമെന്ന് എണ്ണുക.
ഐ കൗണ്ട് ഇറ്റ് ഓൾ ഈസ്
അത് ഒന്നുമില്ല എന്ന് ഞാൻ എണ്ണുന്നു.
മോർ ദൻ ദാറ്റ് ഹീ സെഡ്. ഐ മീൻ വി വുഡ് ഹാവ് തോട്ട് വേഴ്സ് 7 ഇറ്റ്സെൽഫ് ഈസ് ക്വൈറ്റ് എ ലോട്ട്.
നമ്മൾ ചിന്തിക്കുന്ന ഈ ഏഴാമത്തെ വാക്യം തന്നെ ഉയർന്ന ഒരു കാര്യമായിട്ടാണ്.
ബട്ട് ദൻ ഹീ സെഡ് ഹീ ഗോസ് ബിയോണ്ട് ദാറ്റ്.
അവൻ അതിന് ഒരുപടി കൂടി കടന്നു പോകുന്നു.
ഐ ഹാവ് ടു പേ സം മോർ പ്രൈസ്.
അതിനും അല്പം കൂടി വില കൊടുക്കേണ്ടതായിട്ടുണ്ട്.
ഐ കൗണ്ട് ഓൾ തിങ്സ് ടു ബി ലോസ്റ്റ് when I compared to the knowledge of Christ.
എന്റെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ചെയ്തമെന്നുണ്ടെന്നു.
I count it.
ഞാൻ എണ്ണിയിരിക്കുന്നു.
And then he says the next step, I actually suffered the loss of it also.
അതുപോലെ തന്നെ ആ നഷ്ടം ഞാൻ സഹിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്.
And I suffered the loss of everything.
ഈ നഷ്ടമെല്ലാം ഞാൻ സഹിച്ചത് എന്തിനാണെന്ന് അറിയുമോ?
To gain Christ.
യേശുക്രിസ്തുവിനെ ലഭിക്കുക.
Was it free?
അത് സൗജന്യമാണോ?
All that he had, just like the man who bought the pearl.
ആ മുത്തു വാങ്ങിച്ച വ്യാപാരിയെ പോലെ അവനുള്ളതെല്ലാം അവൻ
ചെയ്തു. All that he had, like the man who bought that land with the hidden treasure.
ആ മറഞ്ഞിരിക്കുന്ന നിധി കണ്ട ആ വയൽ വാങ്ങിച്ച ആ വ്യക്തിയെ പോലെ.
He looked like a fool, no?
അവന് ഒരു ബുദ്ധിഹീനനായിട്ട് തോന്നുന്നില്ലേ?
No, he was just digging something in some deserted land.
ചിലപ്പോൾ കുഴിക്കുന്ന ചിലപ്പോൾ ഒരു മരുഭൂമിയുടെ ഒരു പ്രദേശമായിരിക്കാം.
And accidentally he hit on this treasure inside.
അപ്പോൾ അബദ്ധവശാൽ അവൻ ആ നിധിപ്പെട്ടിയിൽ അവന്റെ ആ കോടാലി മുട്ടുന്നു.
this is desert land, nobody knows there's anything here.
ഈ മരുഭൂമിയിൽ എന്തെങ്കിലും ഉണ്ടെന്ന് ആർക്കും ഇത് അറിഞ്ഞില്ലായിരുന്നല്ലോ.
And this is okay. I don't buy it.
അവൻ ചിന്തിച്ചു, ഏ ഞാൻ ഇത്
മാറിച്ചിട്ടുണ്ട്.
അപ്പോൾ അതിന്റെ ഉടമസ്ഥൻ വലിയ ഉയർന്ന വിലയാണ് അതിന്
ചോദിക്കുന്നത്.
വാങ്ങണമെങ്കിൽ എനിക്കുള്ളതെല്ലാം ഞാൻ നിൽക്കണമല്ലോ എന്നുള്ള ആ വസ്തുത അവന് ബോധ്യമായി.
Why did he do it?
എന്തുകൊണ്ട് അവൻ അത് ചെയ്തു?
Because he knew that once he gets possession of that land, he can take this right.
അവനെ അറിഞ്ഞിരുന്നു ഈ വസ്തു അവന്റെ സ്വന്തമായാൽ ഈ നിധി അവന് ലഭ്യമാകുമെന്ന്.
That is 100 times more than what he's paying for.
ഇപ്പോ അവൻ കൊടുക്കുന്നതിൽ 100 മടങ്ങ് വിലയുള്ളതാണ് ഇവന് ലഭിക്കാൻ പോകുന്നത്.
You do it also.
നിങ്ങളും അത് തന്നെ.
If you knew that a land is going to appreciate 100 times in value in another 6 months, would you buy it now?
അടുത്ത 6 മാസത്തിനുള്ളിൽ അവിടെയുള്ള ഒരു വസ്തു 100 മടങ്ങ് വർദ്ധിക്കാൻ പോകുന്നു അറിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും?
You buy it.
നിങ്ങൾ വാങ്ങിക്കും.
That's what it means to gain Christ. He says, I suffered the loss of all things
and
I count it as rubbish
to gain Christ.
So I want to say, my brothers and sisters,
you
know what Jesus told once about discipleship?
You know,
nowadays evangelists say, raise your hand.
വിശേഷകൻ പറയും, നിന്റെ കൈ പൊക്കുക,
സ്റ്റാൻഡ് അപ്പ്, സൈൻ ദ ഡിസിഷൻ കാർഡ്.
എഴുന്നേറ്റ് നിന്ന് നിന്റെ ആ ഡിസിഷൻ കാർഡ് പൂരിപ്പിച്ച് നൽകുക.
I have never done that, madam. I don't criticize those who do, but I don't.
ചെയ്യുന്നവരെ ഞാൻ വിമർശിക്കുകയല്ല, പക്ഷെ ഞാൻ ഒരിക്കലും അതിന്റെ ചെയ്തിട്ടില്ല.
I mean, I do things my own way.
ഞാൻ എന്റെ മാർഗത്തിലാണ്.
I don't follow all these American rules.
അമേരിക്കക്കാർ പ്രസംഗം ചെയ്യുന്നവരുടെ കാര്യങ്ങൾ ഞാൻ അനുഗമിക്കാറില്ല.
They say, come forward, stand up, give your testimony.
അവർ പറയും, മുന്നോട്ട് വരിക, സ്റ്റേജിലേക്ക് വരിക, നിങ്ങൾ സാക്ഷ്യം പറയുക എന്നൊക്കെ പറയും. ഞാൻ അത് ചെയ്യാറ്.
I say what Jesus said.
യേശുക്രിസ്തു പറഞ്ഞ കാര്യം ഞാൻ പറയുന്നു.
You heard the message?
സന്ദേശം കേട്ടോ?
ഗോ ഹോം,
വീട്ടിലേക്ക് പോവുക,
സിറ്റ് ഡൗൺ,
ഇരിക്കുക,
കൗണ്ട് ദ കോസ്റ്റ്,
ആ വില എണ്ണി നോക്കുക.
If you are willing to pay the price,
നിങ്ങൾക്ക് ആ വിലയ്ക്ക് കൊടുക്കാൻ തയ്യാറാണോ എന്ന്
ചിന്തിക്കുക.
അതിനുശേഷം തീരുമാനിക്കുക.
That's what Jesus said in Luke 14 and verse 29.
Luke 14 ന്റെ സുവിശേഷം 14ന്റെ 29ലെ അതാണ് യേശുക്രിസ്തു പറഞ്ഞത്.
സിറ്റ് ഡൗൺ,
ആദ്യമായിട്ട് ഇരിക്കുക.
സിറ്റ് ഡൗൺ മീൻസ് ഡോണ്ട് ബി ഇൻ എ ഹർറി.
ഇത് അർത്ഥമാക്കുന്നത് ധൃതി കൂട്ടേണ്ട ആവശ്യമില്ല.
He didn't tell people, come on, stand up, raise your hand.
പറഞ്ഞില്ല, വന്ന് എഴുന്നേറ്റ് നിന്ന് കൈ പൊക്കുക എന്ന് പറഞ്ഞു.
No, he said, sit down.
അവൻ ഒരിക്കലും പറഞ്ഞില്ല. അവൻ പറഞ്ഞു, ഇരിപ്പീൻ.
Go home, sit down.
വീട്ടിൽ പോയി ഇരിപ്പീൻ.
Calculate the cost.
കണക്ക് കൂട്ടി നോക്കുക.
You really want to build this building?
ഈ കെട്ടിടം പണിയുവാൻ നിങ്ങൾക്ക് തികച്ചും താല്പര്യമുണ്ടോ?
Otherwise, you'll be like all these Christians who start off so well and they don't.
നന്നായിട്ട് തുടങ്ങിയ പല ക്രിസ്ത്യാനികളെ പോലെയും അവർ
പൂർണ്ണതയിലേക്ക്ഷമയും
ലേഖനം ആറാം
അധ്യായത്തിൽ എന്തുകൊണ്ടാണ്
അവർ അവിടെ നിന്ന് മുന്നേക്ക് വളരാതെ? എന്തുകൊണ്ടാണ് അവർ ഹൃദയത്തിന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന? എന്തുകൊണ്ടാണ് സ്വർഗരാജ്യത്തിൽ നിന്ന് അവർക്ക് വെളിപ്പാട് ലഭിച്ചില്ല? അവരുടെ ലേപനം കണ്ണിൽ പെട്ടാണല്ലോ ലേപനത്തിന് വില കൂടുതലായിരുന്നു.
സ്പിരിച്വൽ ഗോൾഡ് കോസ്റ്റ് ടു മച്ച്.
ഈ ഊതിക്കഴിച്ച പൊന്നിന് അവർക്ക് വില കൊടുക്കേണ്ടത്?
വൈ ദ ഗാർമെന്റ്സ് നോട്ട് വൈറ്റ് വിത്ത് വിക്ടറി.
എന്തുകൊണ്ടാണ് ജയത്തിന്റെ ആൽ തിളങ്ങുന്ന ഒരു വസ്ത്രം അവർക്കില്ലാത്തത്?
വൈറ്റ് ഗാർമെന്റ് കോസ്റ്റ് ടു മച്ച്.
കാരണം അത് വിലയേറിയതായിരുന്നു.
I'd rather wear this little dirty garment.
അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അല്പം ചെളിപുരണ്ട വസ്ത്രം തന്നെ ധരിക്കാം.
What is a dirty garment?
എന്താണ് ഈ ചെളിപുരണ്ട വസ്ത്രം?
You still lose your temper 25 years after being a Christian.
ക്രിസ്ത്യാനിയായതിന് ശേഷം 25 വർഷം ശേഷവും നീ നിങ്ങളുടെ കോപം കോപിഷനായിത്തീരുന്നു.
You still lust after women 20 years after being married.
ഇപ്പോൾ 20 വർഷത്തെ വിവാഹത്തിന് ശേഷവും ആ പരസ്ത്രീയെ മോഹിക്കുന്ന കണ്ണുള്ളവൻ.
Still being a Christian and lusting with the eyes.
ക്രിസ്ത്യാനിയായിരിക്കെ തന്നെ കണ്ണുകൊണ്ട് മോഹിക്കുന്നവൻ.
Yeah, they're happy with this dirty garment.
ഈ കറപുരണ്ട വസ്ത്രത്താൽ അവർ സന്തുഷ്ടരാണ്.
White garment costs.
കാരണം വെള്ള വസ്ത്രത്തിന് വിലയുണ്ട്.
I want to say to you, my brothers and sisters, don't think everything in the Christian life is
easy. സഹോദരി സഹോദരന്മാരെ, ക്രിസ്ത്യൻ ജീവിതത്തിൽ എല്ലാം സൗജന്യമാണെന്ന് കരുതിപ്പോവരുത്.
I showed you the wise virgins had to buy.
ആ ബുദ്ധിയുള്ള കന്യകമാർ വില കൊടുത്ത് വാങ്ങി ഞാൻ നിങ്ങളെ കാണിച്ചു.
Foolish virgins were did not pay the money and therefore they didn't have any oil.
ഇല്ലാത്ത കന്യകമാർ അവർക്ക് പണം ചിലവാക്കാൻ കഴിയാഞ്ഞത് കൊണ്ട് അവർ വാങ്ങിയില്ല.
Paid a price to buy.
പൗലോസ് വില കൊടുത്തവനാണ്.
The Laodicean elder was in a poor condition because he didn't buy.
സഭയിലെ മൂപ്പൻ അരിഷ്ടാവസ്ഥയിൽ കഴിഞ്ഞതും അവൻ വാങ്ങാത്തത് കൊണ്ടാണ്.
These are the things which people sometimes don't tell us in their message.
തങ്ങളുടെ സന്ദേശത്തിൽ പറയാത്ത ചില കാര്യങ്ങളാണ് ഞാൻ
അതുകൊണ്ടാണ്
അവർ പറഞ്ഞത് പഴയ വീഞ്ഞ് ഏറെ നല്ലത് പുതിയതിന് വില കൂടുതലാണെന്ന്.
But God is now inviting us.
നമ്മളെ ക്ഷണിക്കുന്നത് പുതിയ വൈൻ പ്രാപിക്കാൻ.
What is the price we have to pay?
അതിന് നമ്മൾ കൊടുക്കേണ്ട വില എന്താണ്?
In practical terms.
പ്രായോഗിക തലത്തിൽ എന്താണ്?
Let me tell you a few things.
ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയട്ടെ.
First of all, we must seek for God's approval more than his blessing.
ദൈവത്തിന്റെ അംഗീകാരം അവന്റെ അനുഗ്രഹത്തിൽ ഉപരിയായിട്ട് നിങ്ങൾ
അന്വേഷിക്കുന്നവരാണ്.
ദൈവത്തിന്റെ അനുഗ്രഹം ലോകത്തിൽ എല്ലാവർക്കും ആവശ്യമാണ്. ദൈവത്തിന്റെ അനുഗ്രഹം നിനക്ക് വേണമെന്ന് പറയുമ്പോൾ നീ ഒരു വലിയ ആത്മീയനായ ഒരു വ്യക്തിയൊന്നുമല്ല.
എവരിബഡി വാണ്ട്സ് ഗോഡ്സ് ബ്ലെസ്.
എല്ലാവർക്കും ദൈവത്തിന്റെ അനുഗ്രഹം ആവശ്യമാണ്.
I'll tell you another thing.
വേറൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ.
For material blessings you don't have to pay a price.
ഭൗതിക അനുഗ്രഹത്തിന് നീ വില കൊടുക്കേണ്ട
ആവശ്യമുണ്ട്.
നാൽപ്പത്തിയഞ്ചാമത്തെ വാക്യത്തിലേക്ക് വരിക.
God makes his sun to rise on the good and the evil.
മത്തായിയുടെ സുവിശേഷം 5:45 എന്താണ് എഴുതിയിരിക്കുന്നത് നോക്കുക. ദുഷ്ടന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും അവൻ സൂര്യനെ ഉദിപ്പിക്കുന്നു.
And he makes the rain to fall on the righteous farmer's field and the unrighteous farmer's field.
നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യിക്കുന്നവനുമാണ് അവൻ.
So if you are a farmer and you want to get God's rain on your field,
നീ ഒരു കൃഷിക്കാരനായിരിക്കെ നിന്റെ വയൽ പ്രദേശത്ത് മഴ ലഭിക്കാനായിട്ട് നീ എന്ത് ചെയ്യണം?
You must be either righteous or unrighteous, one of the two.
ഇങ്ങനെ ആയാ മതി, ഒന്നുകിൽ നീ നീതിമാനായിരിക്കണം അല്ലെങ്കിൽ നീ നീതികെട്ടവനായിരിക്കണം.
Do you qualify?
നിനക്ക് അവിടെ യോഗ്യതയുണ്ടോ?
Everybody in the world qualifies.
ലോകത്തിലെല്ലാവർക്കും യോഗ്യത ഉള്ളവരാണ്.
If you want the sun to rise and bless your crops,
സൂര്യൻ ഉദിച്ചു വന്ന് നിന്റെ ആ വിളവിനെ അനുഗ്രഹിക്കണമെന്ന് നീ എന്തായി തീരണം?
You must be either good or evil, one of the two.
നീ ഒന്നുകിൽ ദുഷ്ടനായിരിക്കണം അല്ലെങ്കിൽ നല്ലവനായിരിക്കണം.
What is Jesus saying here?
ഇവിടെ യേശുക്രിസ്തു എന്താണ് പറയുന്നത്?
In a nutshell, he was saying, if you want God's material blessing, you don't have to pay anything.
ഇതിന്റെ സംക്ഷിപ്ത രൂപം എന്തെന്നാൽ നീ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കണമെന്ന് നീ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല.
He'll bless you.
അവൻ നിന്നെ അനുഗ്രഹിക്കും.
It has got nothing to do with Allah or Jesus or Krishna or anything.
അത് അല്ലാഹുവിനാണെങ്കിലും യേശുക്രിസ്തുവാണെങ്കിലും കൃഷ്ണനാണെങ്കിലും ഏതവസ്ഥയിൽ നിന്നാലും
അനുഗ്രഹം,
ഇത് ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ മുഖമുദ്രയല്ല.
For an atheist farmer to say, God sent rain on my field.
ഒരു നിരീശ്വരവാദിയായ ഒരു കൃഷിക്കാരനായിട്ട് പറയേണ്ട ആവശ്യമില്ല, കർത്താവ് ദൈവമേ എന്റെ വയലിലേക്ക് മഴ അയക്കൂ. അത് സ്വാഭാവികമായിട്ടും വരും.
Material blessings require no prayer even.
ഭൗതിക അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥനയുടെ ആവശ്യം പോലും ഇല്ല.
How many people are being blessed without who don't pray? They don't even believe in a God and the God they get all types of material blessings.
ഈ ഭൗതിക അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്ന പലരും പ്രാർത്ഥിക്കുക പോയിട്ട് ദൈവത്തിന് ഉണ്ടെന്ന് പോലും വിശ്വസിക്കുന്നവരല്ല.
But to get God's approval, that's it. ദൈവത്തിന്റെ
അംഗീകാരം പ്രാപിക്കുക എന്ന് പറയുന്നത് തികച്ചും വിഭിന്നമായ ഒരു കാര്യം.
I want to ask you, what is the passion of your life?
ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉത്കടമായ വാഞ്ച എന്താ?
Is it to get more of God's blessing on your life or God's approval?
ദൈവത്തിന്റെ ധാരാളം അനുഗ്രഹങ്ങൾ ലഭിക്കുകയാണോ ദൈവത്തിന്റെ അംഗീകാരം പ്രാപിക്കുക എന്നുള്ളതാണോ?
Do you want your children to be blessed by God or to be approved by God?
നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവത്താൽ അനുഗ്രഹീതരായി തീരുവാനാണോ ദൈവത്താൽ അംഗീകാരം പ്രാപിക്കുന്നവരായി
തീരുവാനാണോ?
ദൈവത്താൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹീതരായി തീരാനാണോ? എല്ലാ വ്യാധീനായിട്ടുള്ള മനുഷ്യർക്കും അതേ ആഗ്രഹമുണ്ട്.
My wife and I pray for our children.
ഞാനും എന്റെ ഭാര്യ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി
പ്രാർത്ഥിക്കും.
വർഷങ്ങളായിട്ട് ഞങ്ങൾ ചെയ്യുന്നൊരു കാര്യമാണ്.
I pray, Lord, they will be filled with the Holy Spirit.
ഞാൻ പ്രാർത്ഥിക്കുന്നെങ്കിലാണ് കർത്താവേ ഒരു ആത്മാവിനാൽ നിറഞ്ഞുള്ള ജീവിതത്തിൽ.
I pray that they will seek your kingdom first in everything in their life.
അവരുടെ ജീവിതത്തിൽ എല്ലാത്തിനും പരമപ്രധാനമായിട്ട് അവർ നിന്റെ രാജ്യം അന്വേഷിക്കുന്നവരായിരിക്കണം എന്ന് പ്രാർത്ഥിക്കും.
I don't care if they have problems.
അവർക്ക് പ്രശ്നങ്ങളുണ്ടോ എന്ന് എനിക്കൊരു കാര്യമല്ല.
I have gone through many problems and that's what made me a spiritual man.
ഞാൻ പല പ്രയാസങ്ങളും കൂടി കടന്നുപോയപ്പോഴാണ് ഞാൻ ഒരു ആത്മീയ മനുഷ്യനായി തീർന്നത്.
So I'm not praying, oh Lord, please protect my children from having any problems in their life.
അവരുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും അവരെ സൂക്ഷിക്കണമേ കർത്താവേ എന്നല്ല ഞാൻ
പ്രാർത്ഥിക്കുന്നത്. They'll never become spiritual like I became.
ഞാൻ ആത്മീയനായി തീർന്നതുപോലെ അവർ ഒരിക്കലും ആത്മീയരായി തീരുകയില്ല.
It's like sending your children to school and say, Lord, please don't let them have any examination in school.
സ്കൂളിലേക്ക് അറിഞ്ഞു വിട്ടിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുക, കർത്താവേ എന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു പരീക്ഷയും വരുവാൻ ഇടവരുത്തരുത്.
Don't let them ever do one examination.
ഒരു പരീക്ഷ പോലും എഴുതാൻ അവരെ അനുവദിക്കരുത്.
What sort of prayer is that? But you know, that is how many people are praying.
അങ്ങനെയാണ് പലരും പ്രാർത്ഥിക്കുന്നത്.
my child always in the kindergarten?
ചോദിക്കുന്നു, എന്തുകൊണ്ട് എന്റെ കുഞ്ഞ് എല്ലാ ദിവസവും എല്ലാ വർഷവും കിൻഡർഗാർട്ടൻ തന്നെ ആയിരിക്കും?
Because examination time you didn't send them to class.
കാരണം പരീക്ഷാ ദിവസങ്ങളിൽ നിന്ന് അവനെ സ്കൂളിലേക്ക് അയച്ചില്ല.
I never prayed.
അങ്ങനെ പ്രാർത്ഥിക്കാറില്ല. എന്റെ കുഞ്ഞുങ്ങൾ പരീക്ഷയിൽ കടത്തുപോകേണ്ട ആവശ്യമുണ്ട്.
I pray some serious prayers that other parents don't pray.
മറ്റു മാതാപിതാക്കൾ പ്രാർത്ഥിക്കാത്ത പല കാര്യങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്.
I said, Lord, if I ever hear that any of my children are going astray,
എന്റെ കുഞ്ഞുങ്ങൾ ആത്മീയമായിട്ട് വഴിതെറ്റി നടക്കുന്നു എന്ന് ഞാൻ ആരെങ്കിലും വഴിതെറ്റി നടക്കുന്നു ഞാൻ കേൾക്കുമ്പോൾ,
I pray that they'll have a road accident or break their bones or something and lie in a hospital.
ഞാൻ പ്രാർത്ഥിക്കത്താവ് അവർക്ക് ഒരു അപകടം ഉണ്ടായിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ട് അവർ ആശുപത്രിയിൽ കിടക്കുവാനായിട്ട് ഇടവരുത്തണമെന്ന് ഞാൻ
പ്രാർത്ഥിക്കുന്നു.
നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുമോ?
I would.
ഞാൻ പ്രാർത്ഥിക്കുന്നു.
Because I know any physical injury is nothing compared to spiritual loss.
ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു ശാരീരികമായിട്ടുള്ള ഒരു അപകടം ആത്മീയ മരണത്തെക്കാൾ തുലവും ചെറുതായിട്ടാണ്.
I told them when they used to go to school.
ഒരു സ്കൂളിൽ പോകുമ്പോൾ ഞാൻ പറയും,
I would rather see you fail than you cheat in some examination and pass.
പരീക്ഷയിൽ വഞ്ചന കാട്ടി നിങ്ങൾ പാസ്സാകുന്നതിൽ ഉപരിയായിട്ട് നിങ്ങൾ തോൽക്കുന്നതാണ് എനിക്ക് താല്പര്യം.
I'll pay for 1 year's extra fees, no problem.
ഒരു വർഷത്തേക്കുള്ള ഫീസ് ഞാൻ കൊടുക്കാൻ ഞാൻ തയ്യാറാണ്.
I don't want you to cheat.
ഞാൻ അവിടെ വഞ്ചിക്കാൻ ആഗ്രഹിക്കുന്നില്ല.
See, we must put some values into our children's head when they are small.
കുഞ്ഞുങ്ങൾ ചെറുതായിരിക്കുമ്പോൾ നമ്മൾ അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ആ വാല്യൂ സിസ്റ്റം നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതിന്റെ വിലകൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, മൂല്യങ്ങൾ പറഞ്ഞു കൊടുക്കണം.
There are certain things we have to pay a price.
ചില കാര്യങ്ങൾക്കായിട്ട് നമ്മൾ വില കൊടുക്കേണ്ടവരാണ്.
And we must be willing to pay.
അത് കൊടുക്കാനുള്ളവരാണ്.
I want your approval more than your blessing.
നിന്റെ അനുഗ്രഹത്തെക്കാൾ അധികമായിട്ട് നിന്റെ അംഗീകാരം എനിക്ക് ആവശ്യമുണ്ട് കർത്താവേ.
Is God approving of my life?
കർത്താവിന്റെ ജീവിതത്തെ അംഗീകരിക്കുന്നു എന്ന്.
Not whether he's blessing me.
എന്റെ ജീവിതത്തെ അനുഗ്രഹിക്കുന്നു എന്നുള്ളതല്ല.
We have to have a change in our way of thinking.
നമ്മുടെ ആ ചിന്താമണ്ഡലങ്ങളെ നമ്മൾ മാറ്റേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്.
So often we are happy that God has blessed us, even though God doesn't approve of.
ദൈവം നമ്മളെ അംഗീകരിക്കാതിരിക്കുമ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിച്ചു എന്നുള്ള കാര്യത്തിൽ നമ്മൾ തികച്ചും സന്തുഷ്ടരായിരിക്കുന്ന.
Some people are so blind.
പലരും അന്ധരുമായി.
They say, oh, God is blessing me, so he must be approving of my life.
എന്നെ ദൈവം അനുഗ്രഹിക്കുന്നാൽ എന്നെ അവൻ അംഗീകരിച്ചു എന്ന് ചിന്തിക്കുന്നവരുമാണ് പലരും.
That is like saying, see, we have so much oil in this country, so God must be making us, our God must be the true God.
ഇവിടെ ഞങ്ങൾക്ക് ധാരാളം ഓയിൽ ഈ രാജ്യത്തുള്ളതിനാൽ ഞങ്ങളുടെ ദൈവമാണ് ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നത് എന്ന് ചിന്തിക്കുന്നത് പോലെയാണ്, ഞങ്ങളെ അവർ അംഗീകരിച്ചിരിക്കുന്നത് എന്ന് പറയുന്ന
പോലെയാണ്.
അത് ഒന്നും അർത്ഥമാക്കുന്നില്ല.
God is
approving you. ദൈവം നിന്നെ അംഗീകരിക്കുന്നു. നിന്റെ
ജീവിതത്തിലേക്ക്
നോക്കിക്കൊണ്ട് ദൈവത്തിന് പറയുവാൻ കഴിയുമോ, മകനെ മകളെ നിന്റെ ജീവിതത്തിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന്.
He will say that if you are sensitive to sin.
നിന്റെ ജീവിതത്തിൽ പാപത്തോട് നീ ആ സെൻസിറ്റീവാണെങ്കിൽ അത് ദൈവം നിന്റെ ജീവിതത്തിൽ സംസാരിക്കും.
You know who God looks at?
ആരെയാണ് ദൈവം നോക്കുന്ന അറിയുമോ?
Everybody can look to God.
എല്ലാവർക്കും ദൈവത്തെ നോക്കുവാനായിട്ട് ദൈവത്തിലേക്ക് നോക്കാം.
God looks with favor only on some.
ചിലരെ മാത്രമേ ദൈവം ആ അനുഭാവത്തോടു കൂടി നോക്കൂ.
You know that God doesn't look at everybody the same way.
എല്ലാവരെയും നീ ഒരുപോലെ അല്ല നോക്കുന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമോ?
Let me show you Genesis 6.
ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലെ ഒരു കാര്യം ഞാൻ നിങ്ങളെ കാണിക്കാം.
In verse 5,
5-ാമത്തെ വാക്യം.
The Lord looked at all the people on the earth and he saw that their hearts were evil.
മനുഷ്യന്റെ ദുഷ്ടത വലിയുന്നു, അവന്റെ ഹൃദയ വിചാരങ്ങൾ അതിരുണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളത്രയും
താൻ
ഭൂമി മനുഷ്യനെ ഉണ്ടാക്കുന്നത് കൊണ്ട് യഹോവയ്ക്ക് അനുദവിച്ചു, അവന് വിഷമം തോന്നിയെന്നാണ്.
അപ്ലൈ ദാറ്റ് ടു ടുഡേ.
ഇന്നത്തെ ലോകത്തെ നോക്കി അത് ആവുന്നു.
ലോർഡ് ലുക്സ് അറ്റ് സോ മെനി ബിലീവേഴ്സ്.
ദൈവം പല വിശ്വാസികളെ നോക്കുന്നു.
ആൻഡ് ഹി സീസ് സോ മെനി തിങ്സ് ദാറ്റ് ഈസ് റോങ്.
അവർ ചെയ്യുന്ന പല കാര്യങ്ങൾ അവൻ കാണുന്നു, തെറ്റുകൾ അവൻ കാണുന്നു. ഞാൻ ഇതിനെ രക്ഷിച്ചല്ലോ നോർത്ത് ഞാൻ വിഷമിക്കുന്നു എന്ന് അവൻ
എപ്പോഴെങ്കിലും.
നിന്നെ രക്ഷിച്ചതില് നിനക്ക് രക്ഷ തന്നതില് ദൈവത്തിന് എപ്പോഴെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടോ?
യുവർ റെസ്പോൺസ് ടു ഹിം ഹാസ് ബീൻ വൺ ഓഫ് ഇൻഗ്രാറ്റിറ്റ്യൂഡ്.
നന്ദിയില്ലാത്തവൻ എന്നുള്ള നിലയിൽ നിന്റെ ആ ദൈവത്തോടുള്ള പ്രതികരണം കണ്ടിട്ട്.
It says here, the Lord was sorry that he made man on the earth.
മനുഷ്യനെ ലോകത്തിൽ സൃഷ്ടിച്ച ദൈവം വ്യസനിച്ചു എന്നാണ് നമ്മുടെ വായിക്കുന്നത്.
Because they were not trying to please him.
കാരണം അവർ ദൈവത്തെ പ്രസാദിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നില്ല.
Most people on the earth were like that.
ഭൂമിയുടെ പരത്തിലുള്ളവർ ഭൂരിഭാഗം ആൾക്കാരും അവിധം തന്നെയാണ്.
But then it says, the Lord looked at one man, verse 8, Noah.
പത്താമത്തെ വാക്യത്തിൽ അവൻ നോഹയെ കണ്ടപ്പോൾ അവന് ഹൃദയത്തിൽ സന്തോഷമായി.
As God looks around among his children on the earth today,
ഭൂമിയിലവരത്തിൽ തന്റെ മക്കളെ അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നു.
He is really sad about most of them, I'll tell you.
ഭൂരിഭാഗം ആൾക്കാരെ കാണുമ്പോഴും അവന് ഹൃദയത്തിൽ വിഷമമാണ്.
Because they take advantage of his grace.
അവന്റെ കൃപയെ അവർ വൃഥാ എടുക്കുന്നവരാണ്.
The sin which crucified Christ, they don't hate in their own life.
യേശുക്രിസ്തുവിനെ കാൽവരി ക്രൂശിൽ ക്രൂശിപ്പാൻ ഇടയാക്കിയ പാപത്തെ അവർ സീരിയസ് ആയിട്ട് അവരുടെ ജീവിതത്തിൽ എടുക്കുന്നില്ല.
They don't take sin seriously in their life, even though sin crucified Christ.
യേശുക്രിസ്തുവിനെ കാൽവരിയിലേക്ക് നയിച്ച പാപത്തെ അവർ അവരുടെ ജീവിതത്തിൽ ഗൗരവമായിട്ട് എടുക്കുന്നില്ല.
And how many believers have you met in your life who take every single sin seriously?
ഓരോ പാപവും തങ്ങളുടെ ജീവിതത്തിൽ ഗൗരവപൂർവമായി എടുക്കുന്ന എത്ര വിശ്വാസികളെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ട്.
It's such a pathetic state of Christendom today.
ഇന്നത്തെ ക്രിസ്തീയ ജീവിതത്തിന്റെ ശോച്യാവസ്ഥ എത്രയും ദയനീയമാണെന്ന് നിങ്ങൾക്കറിയുമോ?
That people call me a heretic because I preach that you must be free from all sin.
എല്ലാ പാപത്തിൽ നിന്നും നിങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിക്കണമെന്നുള്ള കാര്യം പറയുമ്പോൾ അവർ എന്നെ ഒരു ദുരുപദേശക്കാരനായിട്ട് ദൈവദൂഷകനായിട്ട് കാണുന്നു.
Who is the true preacher, true prophet according to them?
അവരെ സംബന്ധിച്ചോളം യഥാർത്ഥ പ്രവാചകൻ ആരാണ്?
The one who says, oh, of course you will stand. We are human.
നമ്മൾ മനുഷ്യരാണ്, നമ്മളൊക്കെ പാപം ചെയ്യും, നമ്മൾ അങ്ങനെ തന്നെ തുറന്നുകൊണ്ടിരിക്കും എന്ന്
പറയുന്നവരാണ്.
അവരാണ് ദൈവ മനുഷ്യൻ എന്ന് അവർ പറയും.
And the man like the apostle John who says in 1 John 2:1, little children, I'm writing these things to you that you should never sin.
കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാനായിട്ട് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു പറയുന്ന യോഹന്നാനെ പോലുള്ള അവരെ കുറിച്ച് അവരെന്ത് പറയും? അത് ഒരു വ്യാജപ്രവാചകനാണ്.
What did Jesus tell the woman caught in adultery?
വ്യഭിചാരത്തിൽ പിടിച്ച സ്ത്രീയോട് യേശുക്രിസ്തു എന്താണ് പറഞ്ഞത്?
You remember?
നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ?
Two things.
രണ്ട് കാര്യങ്ങൾ.
First, I don't condemn you.
ഞാൻ നിന്നെ വിധിക്കുന്നില്ല.
Second,
രണ്ടാമത്തെ കാര്യം,
don't sin again.
ഇനി പാപം ചെയ്യരുത്.
Two sides of the gospel.
ആ സുവിശേഷത്തിന്റെ രണ്ട് വശങ്ങൾ.
I don't condemn you.
ഞാൻ നിന്നെ വിധിക്കുന്നില്ല. That's important. അത് പ്രാധാന്യം നൽകുക.
Christendom has drifted.
അതിൽ നിന്നും ക്രിസ്തീയ ഗോളം വ്യതിചലിക്കപ്പെട്ടു
പോയിരിക്കുന്നു.
പ്രസംഗങ്ങൾ അതിൽ നിന്നും വ്യതിചലിക്കപ്പെട്ടു പോയിരിക്കുന്നു.
There are so many groups meeting today in this Sunday.
ഈ കോമ്പൗണ്ടിൽ പല കൂട്ടായ്മകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്.
I really like to know if any of them are preaching constantly.
ഒരിക്കലും പാപം ചെയ്യരുത് എന്ന് പ്രസംഗിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ എന്ന് കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
I hope so.
ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയുള്ളവർ കാണുമെന്ന്.
From my experience in Christianity, I don't think so.
എന്റെ പരിചയത്തിൽ ഞാൻ പറയട്ടെ, അങ്ങനെ ഉള്ളവർ കാണുവാൻ സാധ്യതകളാണ്.
I ever hear in my life a sermon on 1 John 2:1.
ഇനി യോഹന്നാൻ 2:1 എന്നുള്ള ഒരു പ്രസംഗം
ഞാൻ ജീവിതത്തിൽ പലപ്പോഴും writing these things to you that you don't sin.
നിങ്ങളെ, നിങ്ങൾ ഈ പാപം ചെയ്യാതിരിക്കാനായിട്ട് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു.
Romans 6:14, Paul, sin shall not rule over.
പൗലോസ് റോമാലേഖനവാറിന്റെ 14 പറഞ്ഞ പോലെ പാപം നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുകയില്ലെന്നുള്ള കാര്യം.
You know what Paul said in Romans 6?
റോമാലേഖനവാറിലെ പൗലോസ് എന്താണ് പറഞ്ഞറിയൂ? രണ്ടു പ്രാവശ്യം പറയാം.
I told you today number of things.
പല കാര്യങ്ങളിൽ നിന്ന് രണ്ടു പ്രാവശ്യം പറഞ്ഞ കാര്യം.
Romans 6:1. What shall we say then? Shall we continue in sin that grace might increase?
ആകയാൽ നാം എന്തു പറയേണ്ടു? കൃപ പരിഗണന പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒരു നാളും വരുത്. പതിനഞ്ചാമത്തെ വാക്യം,
What then? Shall we sin because we are not under law but under
എന്നാൽ എന്ത്? ന്യായപ്രമാണത്തിനു കൃപയ്ക്കത്ര അധീനരായാൽ നാം പാപം ചെയ്യുന്നു, ഒരു നാളും വരുത്.
For many years I thought verse 1 and verse 15 were the same thing.
ഞാൻ 6:1, 6:15 ഒരേ കാര്യമായിട്ടാണ് വർഷങ്ങളായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നത്.
When we read the Bible carelessly, that's how we feel.
ഗൗരവപൂർവ്വമല്ലാതെ നമ്മൾ വായിക്കുമ്പോൾ അത് ഇങ്ങനെയായിരിക്കും.
Even when you read it now, you may have thought that's the same thing.
ഇപ്പോൾ നിങ്ങൾ വായിച്ചപ്പോഴും രണ്ടും ഒന്നായിട്ടാണ് നിങ്ങൾ ചിന്തിച്ചത്. ഒന്നുകൂടെ വായിക്കും. ഒന്നാമത്തെ വാക്യം, ആകയാൽ നാം എന്തു പറയണ്ടു? കൃപ പരിഗണനത്തിന് പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒരു നാളും. 15. വാക്യം, എന്നാൽ എന്ത്? ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്ര അധീനരാകയാൽ നാം പാപം ചെയ്യുന്നു, ഒരു നാൾ
എന്താണ്?
ഒന്നിനെ പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ സ്ഥലത്ത്,
Shall we sin even once?
ഒരിക്കലെങ്കിലും പാപം ചെയ്യുകയോ?
Answer is no.
ഇല്ല, ഒരിക്കലും വരില്ല.
Where do you hear such preaching today?
ഇങ്ങനെയുള്ള പ്രസംഗം നിങ്ങൾ എവിടെ കേൾക്കുന്നു?
The Lord looks at his children.
ദൈവം തന്റെ കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ട്.
So sad.
അവൻ തികച്ചും വ്യസനമുള്ള.
But here and there we see he finds a man like Noah.
അവിടെയും ഇവിടെയും നോഹയെ പോലെയുള്ള ചില വ്യക്തികളെ അവൻ കാണുന്നു.
I hope he'll find someone like Noah in you and in me.
എന്തും നിങ്ങളിലും നോഹയെ പോലെ ഒരു വ്യക്തിയെ കാണാനായിട്ട് ദൈവം ഇതിന് ഇടപെടട്ടെ എന്ന് ഞാൻ
ആഗ്രഹിക്കുന്നു.
അവന് അത് എളുപ്പമായ ഒരു കാര്യമായിരുന്നില്ല.
ഉൽപ്പത്തി
പുസ്തകം 6:9
Noah was a righteous man, blameless in his time, and he walked with God.
6:9
Genesis 6:9
നോഹ അവന്റെ തലമുറയിൽ നിഷ്കളങ്കനായിരുന്നു. നോഹ ദൈവത്തോട് കൂടെ നടന്നു.
ഇൻ യുവർ ജനറേഷൻ
നിന്റെ തലമുറയിൽ
Can it be said that you were blameless?
നീ നിഷ്കളങ്കനായിരുന്നു എന്ന് പറയുവാൻ.
How did Noah walk with God?
എങ്ങനെയാണ് നോഹ ദൈവത്തോട് കൂടെ നടന്നത്?
Do you know who was the first person mentioned in the Bible who walked with God?
ദൈവത്തോട് കൂടെ നടന്ന വ്യക്തി എന്നുള്ള നിലയിൽ പ്രതിപാദിച്ചിരുന്ന ആദ്യത്തെ ആൾ ആരാണെന്ന് അറിയുമോ?
Who was that? Yeah, Enoch.
Enoch.
It says in Genesis 5:24 But he went to heaven before Noah was born. Enoch was Noah's great
grandfather.
Enoch had a son called Methuselah. And Methuselah had a son called Lamech.
മെഥുശലാമിന് ലാമാക്ക് എന്ന പേരുള്ള ഒരു പുത്രൻ ഉണ്ടായിരുന്നു.
And Lamech's son was Noah.
ലാമാക്കിന്റെ പുത്രന്മാരാണായിരുന്നു.
So Methuselah had seen his father Enoch walk with God for 300 years.
300 വർഷക്കാലം തന്റെ പിതാവായ ഹാനോക്ക് ദൈവത്തോട് കൂടി നടക്കുന്ന അവൻ കണ്ടിട്ടുണ്ട്.
He was born when Enoch was 65 years old.
ഹാനോക്കിന് 65 വയസ്സുള്ളപ്പോഴാണ് അവന്റെ പുത്രൻ
ജനിക്കുന്നത്. 25:21
300 വർഷം മത്സരം ഹാനോക്ക് ദൈവത്തോടു കൂടി നടക്കുന്നത് ആ മെഥുശലാമെന്ന ആ പുത്രൻ